You're with SBS Radio. Find more great stories in your language at sbs.com.au.
കേരളത്തെ പുനർനിർമ്മിക്കാനായി ഒരു മാസത്തെ ശമ്പളം നൽകാൻ ലോകമെങ്ങുമുള്ള മലയാളികളോട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഐസ് ബക്കറ്റ് ചലഞ്ചും പുസ്തക ചലഞ്ചും ഒക്കെ പോലെ കേരളത്തിലൊരു ചലഞ്ചും ഇതിൻ്റെ പേരിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, ശമ്പള ചലഞ്ച്. പക്ഷേ ഇതിനോടൊക്കെയുള്ള എതിർപ്പും പലരും ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മാസത്തെ ശമ്പളം നൽകുന്നതിന് മുൻപ് സർക്കാർ പല കാര്യങ്ങളും നടപ്പാക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ഉയരുന്ന ഈ ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രതികരണവും ഞങ്ങൾ തേടിയിരുന്നു. SBS മലയാളത്തെ ഫോണിൽ വിളിച്ച് അഭിപ്രായമറിയിക്കാനാണ് അവസരമൊരുക്കിയിരുന്നത്. ഞങ്ങളോട് പ്രതികരണം അറിയിച്ച ചില ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. മെൽബണിലെ കീസ്ബറയിലുള്ള നെബു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം നെബു. എന്താണ് നെബുവിന് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്? മുഖ്യമന്ത്രിയുടെ ആഹ്വാനം, ഇത്തരത്തിൽ ഒരു മാസത്തെ ശമ്പളം നൽകണം എന്നുള്ള ആഹ്വാനം, നെബു തയ്യാറാണോ?
നമസ്കാരം ഡിജു. എന്റെ അഭിപ്രായത്തില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുന്നതിന് തയ്യാറാണ്. അത് ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഉപകാരമായിരിക്കും. എന്റെ വീട് ഇടയാറമ്മളയാണ്. അവിടെ ധാരാളം ആളുകള് വീടുകൾ നശിച്ചിട്ടുണ്ട്, കൂടാതെ വീട്ടിലെ സാധനങ്ങൾ എല്ലാം നശിച്ചിട്ടുണ്ട്. വാർത്തയിലൊക്കെ നമ്മൾ കാണുമ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് പല മന്ത്രിമാരും ഇതിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. എനിക്കും അതിലൊരു താല്പര്യമായിട്ടാണ് തോന്നുന്നത്. ഇത് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് നല്ലൊരു ഹെൽപ്പായിരിക്കും ഗവൺമെന്റിന്.
എന്ത് തരത്തിലായിരിക്കും അത് ജനങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പാക്കാൻ കഴിയുക? എന്താണ് അക്കാര്യത്തിൽ ആശങ്കയുണ്ടോ? അങ്ങനെ താങ്കൾ എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ, അത്ര അക്കാര്യത്തിൽ ആശങ്കയുണ്ടോ?
ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഒരാശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ അവര് ഓഫർ ചെയ്തിരിക്കുന്ന 10,000 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങള് കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആണ്. ഓൾറെഡി ആളുകള് വീടുകളിലേക്കൊക്കെ മാറി തുടങ്ങി. വീടുകളിലേക്കൊക്കെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷത്തിന് മേളില് എല്ലാവർക്കും സാധനങ്ങളും മറ്റും നഷ്ടമായിട്ടുണ്ട് ഇടയാറമ്മള ഏരിയകളില്. പക്ഷെ ഇതുവരെയും അവർക്ക് തിരിച്ചു കയറുന്നതിനുള്ള പണം ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി ഒരു അതൊരു ഉറപ്പ് നൽകുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നതിനും പൈസ കൊടുക്കുന്നതിനും തയ്യാറാവുന്നതാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഇപ്പൊ ഇത്തരത്തിലുള്ള ആഹ്വാനം നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് അല്ലെങ്കിൽ ആഹ്വാനത്തോട് യോജിക്കുന്നു എന്നാണ് നെബു പറയുന്നത്. മുഖ്യമന്ത്രിയോട് എന്തായിരിക്കും ആവശ്യപ്പെടുക? നെബു ഒരു ഈ ഒരു സഹായം നൽകുന്നതിന് മുമ്പ് എന്തായിരിക്കും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ എന്തായിരിക്കും അഭ്യർത്ഥിക്കുക?
ഞാൻ അഭ്യർത്ഥിക്കുന്നത് കൂടുതൽ ജനങ്ങളെ മുൻനിർത്തി അവരുടെ കാര്യങ്ങൾ, വീട് പണിയുന്നതിന് അങ്ങനെയുള്ള സഹായങ്ങള്, അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും പണിയുന്നതിന്. പക്ഷേ ഫസ്റ്റ് അവര് പ്രിഫറൻസ് കൊടുക്കേണ്ടത് വീട്ടിലേക്ക് മാറുന്നതിന് അടിയന്തരമായുള്ള സഹായം പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയും ചുമതലപ്പെട്ട മന്ത്രിമാരും അതിന് പെട്ടെന്ന് തന്നെ ഒരു
ആശങ്ക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ കൊടുക്കാൻ ആശങ്കയുണ്ടെങ്കിൽ അതിനപ്പുറം അല്ലെങ്കിൽ മറ്റെന്താണ് മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവാസികൾ, നമ്മളെപ്പോലുള്ള പ്രവാസി മലയാളികൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? മുഖ്യമന്ത്രിയുടെ ഫണ്ടിനല്ലാതെ മറ്റെന്തിനാണ് വിശ്വസിക്കാൻ കഴിയുക?
നേരിട്ട് നമ്മൾ വീടുകളിൽ ഇപ്പം ഇടയാറമ്മള ചെങ്ങന്നൂർ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അവർക്ക് കൊടുക്കുകയായിരിക്കും. അതായിരിക്കും ഇതിനേക്കാളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഉത്തമം എന്നാണ് തോന്നുന്നത്. നേരിട്ട് അവിടേക്ക് ചെന്നിട്ട് നമുക്ക് കഴിയാവുന്ന സഹായം പ്രിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ വളരെ നല്ലതായിരിക്കും.
തീർച്ചയായും. എന്തായാലും വളരെ നന്ദി നബു.
ഓക്കെ, താങ്ക് യു.
സിഡ്നിയിൽ നിന്ന് ഷാബു തോമസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഷാബു, എന്താണ് ഷാബുവിന്റെ നിലപാട് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ കുറിച്ച്?
അത് ആ നിലപാടിനെ കുറിച്ച് എനിക്ക് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണുള്ളത്. അതായത് ഒരു നമ്മുടെ ഒരു മാസത്തെ ശമ്പളം 10 തവണയായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം അതിനെ ചൊല്ലി ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം കുറെ പോയിന്റുകൾ നിരത്തി അത് ആ അഴിമതികളെല്ലാം അവസാനിപ്പിച്ചിട്ടുക, എന്നിട്ട് ഞങ്ങൾ പണം തരാം. അതൊരു അങ്ങനെ പറയുന്നത് ഒരു സാംസ്കാരിക പാപ്പിറപ്പുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ അഴിമതികൾ ഇന്നൊന്നും ഉണ്ടായതല്ല. അപ്പം അത് മാത്രമല്ല, അഥവാ അത് അത്തരം അഴിമതികൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കേണ്ട ഒരു സമയമല്ല ഈ പ്രളയം കഴിഞ്ഞിട്ടുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തന നടക്കുന്ന സമയം. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക, പിന്നെ ഗവൺമെന്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ചുരുക്കാൻ പറ്റുന്ന ചില മേഖലകളിൽ അവർക്കും ചുരുക്കാം, എല്ലാം ജനങ്ങളുടെ ചുമലിലോട്ട് വെച്ചു കൊടുത്താലേ അവർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രായോഗികമായി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകൾ അവിടെ അവർക്ക് ധനം സമാഹരിക്കാം. അപ്പോൾ അതാണ് ഇതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം.
ഷാബു, ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്ന് പറയുമ്പോൾ, അതിനകത്തൊരു സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും വിദേശത്തേക്കുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ടല്ലോ, നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇവിടെ ലഭിക്കുന്ന ശമ്പളം. അപ്പോൾ വലിയൊരു തുകയായിരിക്കും ഒരു മാസ ശമ്പളം എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് കൊടുക്കുന്നത്. മാത്രമല്ല മാറി നിൽക്കുന്നവരാണ്, ഒരുപാട് ചിലവുകൾ. നമുക്ക് ഓസ്ട്രേലിയയിലെ ചിലവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയും ചിലവുള്ള ഒരു നാട്ടിൽ നിന്ന് വലിയൊരു തുക കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികവും അത് ഉയർത്തുന്നത് സ്വാഭാവികവുമല്ലേ?
തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നമ്മളുടെ അവിടെ കഷ്ടപ്പെടുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി അത് നമ്മൾ ചെലവഴിക്കുമ്പോൾ അർഹമായിട്ടുള്ള കൈകളിൽ എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു തെറ്റുമില്ല. അത് തീർച്ചയായിട്ടും എത്തണം. അതാണ് അത്. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം, ഇതൊരു സുതാര്യമായ ഒരു കാര്യമായിരിക്കണം. മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തരണം. അതായത് നമ്മൾ നൽകുന്ന സംഭാവന ഇത് അനർഹമായ കൈകളിൽ പോകില്ല. താരത്തട്ടിലെത്ത് എത്തുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രി വിശ്വാസമാണ്. പക്ഷെ അത് താരത്തട്ടിലെത്തുമ്പോൾ അത് പലരും ഒരു കൈയിട്ട് വാരുന്ന ഒരു കാര്യം നമ്മളെ ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളതാണ്, ചരിത്രത്തിൽ കൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുതാര്യത മുഖ്യമന്ത്രിക്ക് ഉറപ്പു തരാൻ കഴിയുമെങ്കിൽ യാതൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല.
എന്ത് തരത്തിലാണ്, ഏത് തരത്തിലാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു സുതാര്യത ഉറപ്പ് പ്രതീക്ഷിക്കാവുന്നത്? എന്താണ് ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഒക്കെ രീതികൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് ഷാബുവിന് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്, ഏത് തരത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയും?
ഇത് ഒരു 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 എത്ര എത്ര എങ്ങനെ ചെലവഴിക്കുന്നു, എത്ര എത്ര എത്രത്തോളം കിട്ടി, എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊരു എന്നൊരു ഒരു ഒരു റിപ്പോർട്ടുകൾ, അത് വിവരാവകാശ നിയമപ്രകാരം അത് ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിയാൽ അത് മതി. അത് മതിയാവും. എങ്ങനെ എങ്ങനെ എത്രമാത്രം കിട്ടി, എങ്ങനെ പോയി, എത്രമാത്രം പോയി എന്നുള്ള ഒരു വിവരം പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ അതൊരു അത് അതാണ് സുതാര്യത ഉറപ്പാക്കുന്നത്. മാത്രമല്ല ഒരു നടപടി ഒരാൾ അത് കൈയിട്ട് അനധികൃതമായി അത് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി കർശനമായിട്ടുള്ള നടപടി, യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യം കാണിക്കാതെ പാർട്ടി ഭേദം തന്നെ കർശനമായിട്ടുള്ള നിലപാടും നടപടിയും കൈക്കൊള്ളണം. അതാണ് അതുകൊണ്ടാണ് അതാണ് സുതാര്യത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു.
തീർച്ചയായും നന്ദി ഷാബു അഭിപ്രായം പങ്കുവച്ചതിനെ. മെൽബണിൽ നിന്ന് ബ്രോണി മാത്യൂസ് അല്ലേ? ബ്രോണി, എന്താണ് അഭിപ്രായം ഇതേക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം?
എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും സഹായിക്കണമെന്നാണ്. ഒരു മാസത്തെ സാലറി അത് നമ്മൾ കൊടുക്കണം. നമ്മുടെ രാജ്യത്തിന്റെ അല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിന് അത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും നമ്മള് ഏകദേശം കേരളത്തിന്റെ പകുതിയോളം നമ്മള് നശിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ, അപ്പൊ നമ്മളത് നന്നായിട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
നമ്മളിപ്പോ ഇവിടെ നിന്നൊക്കെ കൊടുക്കുമ്പോൾ ഒരു മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയായിരിക്കുമല്ലോ. ഇപ്പൊ നാട്ടിലെ ശമ്പളം പോലെ അല്ല, ഇവിടെ നിന്നുള്ള വലിയൊരു തുകയായിരിക്കും. അത്രയും കൊടുക്കാൻ കഴിയുമോ? പ്രായോഗികമായിട്ട് എല്ലാവരും തയ്യാറാകും തോന്നുന്നുണ്ടോ?
അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ മോർഗേജും നമ്മുടെ ചെലവുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷം സമയമെടുത്തുകൊണ്ട് പല തവണയായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലും മതി, ഒറ്റയടിക്ക് വേണ്ട എന്നുള്ളൊരു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ പള്ളികൾക്കും അമ്പലങ്ങൾക്കും വേണ്ടിയും ഒക്കെ നമ്മൾ ഒത്തിരി നമ്മുടെ സംഭാവന മലയാളികൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി റോഡുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സഹായത്തിനും വേണ്ടിയിട്ടും നമ്മൾ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ആരും അങ്ങനെ സാധാരണ ചെയ്യാറില്ല. നമ്മൾ പള്ളി പണിയാനും അമ്പലമൊക്കെ പണിയാനും മോസ്ക് പണിയാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള മതത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി രൂപ കൊടുക്കും. നമ്മുടെ നാടിന് വേണ്ടി ഈ ഒരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യണം എന്നാണ് എന്റെ.
എന്താണ് ബ്രോണി വ്യക്തിപരമായിട്ട് എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? ഇങ്ങനെ കൊടുക്കാൻ തന്നെയാണോ?
ആ, ഞാനത് അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ കൊടുത്തില്ല. ഒറ്റയടിക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് പലതവണയായിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായും നന്ദി ബ്രോണി.
താങ്ക് യു.
എല്ലാ മലയാളികളും ഒരു മാസത്തെ ശമ്പളം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി നൽകണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനത്തെക്കുറിച്ച് വിവിധ ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എസ് ബി എസ് മലയാളത്തെ വിളിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചവരുടെ നിലപാടുകളാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളിലേക്ക് വീണ്ടും പോകാം. മെൽബണിൽ നിന്നുള്ള ഷൈനി മാത്യു കൂടി ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ഷൈനി നമസ്കാരം, എന്താണ് ഇതേക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ കുറിച്ചുള്ള അഭിപ്രായം?
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ചോദിച്ചിരിക്കുന്ന എന്താ അപേക്ഷ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മളെല്ലാവരും സഹായിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം തന്നെ ഇല്ല, ഒരു സംശയവുമില്ല. കാരണം അത്ര വലിയൊരു ദുരന്തത്തിലാണ് ഒരു രാത്രി കൊണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒന്നുമില്ലാത്തവരായി മാറി നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായിക്കണം എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ല.
ദുരിതാശ്വാസ നിധിയിലേക്കുള്ളൊരു കാര്യം എന്നുള്ളതല്ല, മറിച്ച് ഒരു മാസത്തെ ശമ്പളം നൽകണം എന്നുള്ള ആ ഒരു പ്രത്യേക പോയിന്റിലാണ് ചോദിക്കുന്നത്. അതേ കുറിച്ചുള്ള അഭിപ്രായം?
അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ ആശ്വാസം എല്ലാവരും എത്തിക്കണമെന്ന് ാണ് എന്റെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. എന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ അത് തന്നെയാണ്. കാരണം അത് നമ്മൾ മുഖ്യമന്ത്രിക്കല്ല കൊടുക്കുന്നത്. നമ്മളൊരു ജനാധിപത്യ സിസ്റ്റത്തിൽ വിശ്വസിക്കുമ്പം നമ്മുടെ അത് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ആയതുകൊണ്ടോ അത് പിണറായി വിജയൻ ആയതുകൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നു. അത് വളരെ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ അത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അത് വിനിയോഗിക്കാനായിട്ട് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാർഗം അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു മാസത്തെ സാലറി എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും പിണറായി വിജയൻ തന്നെ അതിന് പറഞ്ഞിട്ടുണ്ട്, ഒരു മാസത്തെ നമുക്ക് വേണമെങ്കിൽ 10 മാസമായിട്ട് സ്ലോലി ആയിട്ട് കൊടുക്കാവുന്നത്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മൾ ഒന്നിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശരിക്കും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും നമ്മളിപ്പം ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു തുക തന്നെയാണ്. നമ്മൾ 10 മാസമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ പോലും വലിയൊരു തുക തന്നെയായിരിക്കും. ഇവിടുത്തെ നമ്മുടെ ജീവിത ചെലവുകളും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു തുക കൊടുക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ്?
അത് പ്രായോഗികം, അത് അത് നമ്മളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓസ്ട്രേലിയയിൽ നമ്മൾ നമ്മുടെ ചെലവും കാര്യങ്ങളും എല്ലാം കണക്കാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ ബുദ്ധിമുട്ടുകൾ തന്നെ നാട്ടിലുള്ളവർക്ക് അതിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും. നമ്മൾ ഇവിടെ ഏൺ ചെയ്യുന്നത് ഇവിടുത്തെ ചെലവുകൾക്കനുസരിച്ച് അതിന് ഉള്ള ഒരു എന്താ പറയുന്ന ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇവിടെ ഏൺ ചെയ്യുന്നതും. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു മാസത്തെ നമ്മുടെ ഏണിങ്ങും വലുതാണ്, നമ്മുടെ ചെലവും വലുതാണ്. അപ്പം നാട്ടിലുള്ളവർക്ക് അവരുടെ ഏണിങ് അത്രയും ഉണ്ടാവില്ല. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക് കാണുമായിരിക്കും, പക്ഷെ അല്ലാത്തവർക്ക് അത്രയല്ല. എന്നിട്ട് പോലും നമ്മളപ്പോൾ മാതൃകയായിട്ട് നോക്കേണ്ടത് നമ്മൾ തന്നെ കാണുന്ന ഒരുപാട് വീഡിയോകളും ഒക്കെ എത്രയോ വളരെ നമ്മളെക്കാട്ടിലും മോശമായ സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്, അവരുടെ ചെരുപ്പ് കുത്തുന്നവരെ, കുഞ്ഞു കുട്ടികൾ, വൃദ്ധർ, അവരുടെ പെൻഷൻ, അങ്ങനെ എത്രയോ മോശമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളവരും വളരെ സഹായഹസ്തങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഒരു മാസത്തെ ശമ്പളം ഒരു ഒന്നിച്ചു കൊടുക്കാൻ ശരിയാണ് എല്ലാവരുടെയും അടുത്ത് ഉണ്ടാവില്ല, നമ്മുടെ അത്രയടുത്ത് അത്രയും സേവിംഗ് ഉണ്ടാവില്ല. പക്ഷെ ഒരു മാസത്തിൽ 12 മാസമായിട്ട് 10 മാസമായിട്ട് നമുക്കത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി, അവരുടെ പഠിപ്പിന് വേണ്ടി, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ നമ്മൾ എത്രയോ പൈസ ചെലവാക്കുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഒരുപാട് അർഹതയ്ക്കപ്പെട്ടത് കുഞ്ഞുങ്ങൾ നാട്ടിൽ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് അർഹതയുള്ള ഫാമിലികൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു പ്രയോറിറ്റിയുടെ ഒരു ബേസിസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു.
നമ്മുടെ പ്രതികരിച്ച പല ശ്രോതാക്കളും പറയുന്നത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് മാത്രം കൊടുക്കുകയല്ല, അതിനപ്പുറത്തേക്ക് നേരിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി തയ്യാറാകണം എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയും ആൾക്കാർക്ക് ചിന്തിക്കാവും, കൊടുക്കുകയും ചെയ്യാവുന്നതല്ലേ?
അല്ല, അതിലോ എനിക്ക് നമുക്കിത് നമ്മുടെ ബന്ധത്തിൽ നമുക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കളോ നമുക്ക് അടുത്തറിയാവുന്ന അയൽവക്കാരോ ഒക്കെ അങ്ങനെ ദുരിതം അനുഭവിക്കുന്നത് നമുക്ക് അവരോടൊരു വളരെ അടുപ്പമുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കേരളം മുഴുവൻ നേരിട്ട ഒരു ദുരന്തത്തിൽ എന്താ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്, പകച്ച് നിൽക്കുകയാണ്, അവർക്ക് ജീവിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ നാടിന്റെ തന്നെ പുനർനിർമ്മാണത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ സംഘടനകളിൽ കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിലും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ആ മണി ഡിവൈഡ് ചെയ്ത് പോകുന്നതും ഏറ്റവും മുൻഗണന അർഹിക്കുന്നവർക്ക് അത് കിട്ടുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ തന്നെയാണ്. പിന്നെ നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് വരുന്ന പൈസ അതിന് വിനിയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ അതിലേക്ക് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന തത്വം തന്നെയല്ല അത്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അത് നമ്മുടെ ഒരു യൂണിറ്റിയുടെ ഒരു സിംറ്റം കൂടെയാണ്, ഐ മീൻ യൂണിറ്റിയുടെ ഒരു സൈനും കൂടെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്നത്.
നന്ദി ഷൈനി മാത്യു, അഭിപ്രായം പങ്കുവച്ചതിനെ.
താങ്ക് യു വെരി മച്ച്.
ബ്രിസ്ബനിൽ നിന്നുള്ള ജിസ് പി ചെറിയാൻ എന്ന ശ്രോതാവാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ജിസ്, എന്താണ് ജിസിന്റെ അഭിപ്രായം?
എന്റെ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. എന്തായാലും അതൊരു നല്ലൊരു ചലഞ്ച് ആയിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്.
ഒരു മാസത്തെ ശമ്പളം നൽകാൻ തയ്യാറാണോ?
തയ്യാറാണ്.
നൽകാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ്, ഒറ്റയടിക്ക് നൽകുകയാണോ?
അല്ല, ഞങ്ങള് ആദ്യത്തെ ഗഡുവായിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സംഘടനയിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അതിപ്പോ ഈ ആഴ്ച തന്നെ അയക്കാനുള്ള പരിപാടികളാണ്. ഇവിടെ സ്പ്രിംഗ്ഫീൽഡ് മലയാളി അസോസിയേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാഷ്. അതിലേക്ക് എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഉദാരമായിട്ട് തന്നെ ആൾക്കാര്.
മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫണ്ട് റൈസിംഗ് അല്ല, അതിനുപരിയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും നൽകാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ നേരിട്ട് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതും. 10 ഗഡുക്കളായി കൃത്യമായി ഓരോ മാസം 3 ദിവസത്തെ ശമ്പളം 1 മാസം വെച്ച് അങ്ങനെ നൽകണം എന്നുള്ളതാണ്. അത്തരം ഒരു രീതിയിലേക്ക് പോകാനും ജിസ് തയ്യാറാണോ?
തയ്യാറാണ്. നമ്മുടെ കേരളം, നമ്മൾ ജനിച്ചു വളർന്ന നാട് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് നോക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ആ കാശ് കൊടുത്തു കഴിഞ്ഞാല് അത് വേറെ കൈകളിലേക്ക് പോകൂല. ഇത്രയും സുരക്ഷിതമായിട്ടുള്ള വേറൊരു ഇത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തയ്യാറാണ്.
ജിസ്, അതേസമയം തന്നെ ഒരുപാട് പേര് അതിനെ എതിർപ്പ് ഉയർത്തുന്നുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ട് പലപ്പോഴും നാട്ടിലെ അഴിമതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അഴിമതി ആരോപണങ്ങൾ പ്രത്യേകിച്ചും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെ വിശ്വസിച്ച് കൊടുക്കും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്ത് തോന്നുന്നു?
എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും കയറി നോക്കിയാൽ, സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെ സ്പെൻഡ് ചെയ്തു, എങ്ങോട്ട് കൊടുത്തു എന്നൊക്കെ അറിയാം. പിന്നെ ഏതൊരു കാര്യത്തിനായാലും ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാവും, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട. പക്ഷെ ഇത് ഇതൊരു ഇതുപോലെയുള്ള ഒരു ആവശ്യത്തിന് മുഖ്യമന്ത്രി ചോദിപ്പിച്ച് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കളവ് പോകത്തില്ല. ഇത് തിരിച്ച് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയിലോ കോൺട്രാക്ടർമാരുടെയിലൊക്കെ എത്തിപ്പെടുമ്പോഴാണ് ഇത് കളവ് പോകുള്ളൂ. അതിപ്പോ നമുക്കൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായും ജിസ്, എന്തായാലും നന്ദി അഭിപ്രായം പറഞ്ഞതിനെ. കേരളത്തിന് 1 മാസത്തെ ശമ്പളം നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് നിലപാടറിയിച്ച ശ്രോതാക്കളായിരുന്നു ഇവർ. ഫേസ്ബുക്കിലും പല ശ്രോതാക്കളും അവരുടെ അഭിപ്രായം പങ്കുവച്ചിരുന്നു. പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഫോർവേഡ് മെസ്സേജ് തന്നെയാണ് പ്രതികരണമായി പങ്കുവച്ചത്. 20-ാം മന്ത്രിയെ ഒഴിവാക്കണം, ഭരണപരിഷ്കരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾ പിരിച്ചുവിടണം, മുഖ്യമന്ത്രിയുടെ ഉപദേശകരുടെ എണ്ണം കുറയ്ക്കണം, മന്ത്രിമാരുടെ ആഡംബര വാഹനങ്ങൾ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഷൈജു തോട്ടം എന്ന ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. കൈക്കൂലി ചോദിക്കുന്ന എല്ലാവർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം, കേരളത്തിൽ ബന്ദും സമരങ്ങളും പ്രഖ്യാപിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം, പ്രളയ ദുരിതാശ്വാസത്തിനായി പിരിക്കുന്ന ഫണ്ട് 100% ഇതേ ആവശ്യത്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് എലിയാഹു എലിയോൺ എന്ന ഫേസ്ബുക്ക് ഉപയോക്താവ് എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഫണ്ടിന് പുറമേ നേരിട്ടും ആളുകളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ജോമറ്റ് മാണി എന്ന ശ്രോതാവും എഴുതിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോജിക്കുന്നില്ല എന്ന് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ് പ്രദീപ് കുമാർ എന്ന ശ്രോതാവ്. സർക്കാരിലെ അനാവശ്യ നിയമനങ്ങൾ എല്ലാം റദ്ദാക്കുകയും എസ്കോർട്ട് വാഹനങ്ങൾ കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ 1 മാസത്തെ ശമ്പളം സംഭാവനയായി നൽകൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ശ്രോതാക്കളോടും ഫോണിൽ വിളിച്ച് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇവരാരും തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, മറിച്ച് ഫേസ്ബുക്കിലാണ് ഇവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് ശ്രോതാക്കൾക്കും ഇതേക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് SBS മലയാളത്തെ അറിയിക്കുക. SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ കമൻ്റായോ മെസ്സേജായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്.
Tell us what you think. Like us on Facebook or follow us on Twitter.